ലൗഡേതുർ യേശുസ് ക്രിസ്തുസ്, യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെയ് മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ച് കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വാർത്തകളും.
പൊതുനിയോഗം.
ന്യായപാലകർ എല്ലായ്പ്പോഴും സത്യസന്ധതയോടും നല്ല മനസാക്ഷിയോടും കൂടി പ്രവർത്തിക്കുന്നതിന്. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ എന്ന് പിതാവായ ദൈവം ആമോസ് പ്രവാചകനിലൂടെ തന്റെ ജനത്തെ ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ ഈ ആഹ്വാനത്തിന് പൂർണമായും അനുരൂപമായിരുന്നു ഇസ്രായേലിന്റെ ശ്രേഷ്ഠ രാജാവായ ദാവീദിന്റെ പ്രാർത്ഥന. 72 സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു:
ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്കു വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. പീഡനത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും. അവനുവേണ്ടി ഇടവിടാതെ പ്രാർത്ഥന ഉയരട്ടെ.
രാജവാഴ്ചയൊക്കെ അവസാനിച്ച സ്വതന്ത്ര ഇന്ത്യയിൽ നീതിപാലനം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. നിയമനിർമ്മാണ സംവിധാനങ്ങളും നിയമനിർവഹണ സംവിധാനവും നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. രാജ്യത്തെ ഏതു പൌരനും തനിക്ക് നിഷേധിക്കപ്പെടുന്ന നീതിക്കുവേണ്ടി സമീപിക്കുവാൻ കേന്ദ്രമായി നീതിന്യായ കോടതികളുണ്ട്. പ്രഥമ പൌരനെതിരെ പോലും പരാതി നൽകുവാൻ മാത്രം സ്വതന്ത്രമാണ് നമ്മുടെ രാജ്യം. കീഴ്ക്കോടതി, സെഷൻസ് കോടതി, ഹൈക്കോടതി, സിംഗിൾ ഫുൾ ബെഞ്ചുകൾ, സുപ്രീം കോടതി എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന നീതിന്യായ വ്യവസ്ഥ. ഘടനാപരമായി അതിശക്തമായ ജനാധിപത്യ മതേതര നീതിനിർവഹണ സംവിധാനം ഭാരതത്തിനുണ്ടെന്ന് നിസ്സംശയം പറയാം. പക്ഷേ പ്രായോഗിക തലത്തിൽ അവ എത്രമാത്രം നീതിനിഷ്ഠവും സത്യസന്ധവുമാണെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരന്യായം നടന്നിരിക്കട്ടെ, അതിനെതിരെ പരാതി നൽകിയാൽ FIR എഴുതുന്ന സമയം മുതൽ അട്ടിമറിക്കുള്ള സാധ്യതയും അഴിമതിക്കുള്ള അവസരവും കൂടിയല്ലേ നമ്മുടെ നാട്ടിൽ വഴി തുറക്കുന്നത്? യഥാർത്ഥ കുറ്റവാളികളാണോ ശിക്ഷിക്കപ്പെടുന്നത്? നിയമം ദുരുപയോഗം ചെയ്ത് നിരപരാധികളുടെ നേർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അന്വേഷണം ആരംഭിക്കുകയും അവർക്ക് ശിക്ഷ നൽകുവാൻ വേണ്ടി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന നമ്മുടെ പോലീസിന്റെ അന്വേഷണ രീതി എത്രമാത്രം ഫലപ്രദമാണ്? അന്വേഷണങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാൻ നമുക്ക് സംവിധാനമുണ്ടോ? ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഒരേ പരിഗണനയാണോ ന്യായവ്യവസ്ഥയിൽ ലഭിക്കുന്നത്? ഒരു കേസ് ആരംഭിച്ച് എത്ര കാലത്തിനു ശേഷമാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്? സാക്ഷിവിസ്താരത്തിനിടയിൽ കൂറുമാറുകയും മൊഴിമാറ്റി പറയുകയും ചെയ്യുന്നത് ഇന്ന് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്ന മനുഷ്യത്വപൂർണമായ സമീപനം നീതിന്യായ വ്യവസ്ഥയുടെ പ്രഖ്യാപിത നയമാണ്. പക്ഷേ ഈയൊരു നല്ല കാര്യത്തിന്റെ പേരിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിലോ പ്രോസിക്യൂഷന് പ്രതികുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന കാരണത്താലോ ആരാണ് വെറുതെ വിടപ്പെടുന്നത്? നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ശക്തമായ ജനാധിപത്യ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥ സത്യസന്ധമായി നീതിനിഷ്ഠമായി പ്രവർത്തിക്കണമെങ്കിൽ ന്യായപാലകർ മാത്രമല്ല അതിന്റെ ഭാഗമായ എല്ലാവരും ഒരുപോലെ മനസ്സുവെക്കണം. അത് സാധ്യമാകുന്നതിനു വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രേഷിത നിയോഗം.
സെമിനാരി വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മിഷൻ മേഖലകളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായ നല്ലിടയന്മാരായി തീരുന്നതിനും സുവിശേഷ പ്രഘോഷണത്തിനായി പൂർണമായും ആത്മാർപ്പണം ചെയ്യുന്നതിനും. ദൈവവിളിക്കായുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിച്ച ഏപ്രിൽ 21-ാം തീയതി ഞായറാഴ്ച നൽകിയ ത്രികാല പ്രാർത്ഥനാ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു:
Dietro e prima di ogni vocazione al sacerdozio o alla vita consacrata c'è sempre la preghiera forte e intensa di qualcuno.
വൈദിക ജീവിതത്തിലേക്കും സന്യസ്ത സമർപ്പണത്തിലേക്കും പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയുടെയും പിന്നിൽ ആരുടെയൊക്കെയോ നിരന്തരമായ പ്രാർത്ഥനയുടെ കരുത്തുണ്ട്. അത് അപ്പൂപ്പനോ അമ്മൂമ്മയോ മാതാപിതാക്കളോ ഒരു സമൂഹമോ അങ്ങനെ ആരുമാകാം. ഇക്കാരണത്താലാണ് തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയിൽ നിന്നാണ് ദൈവവിളി ആരംഭിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അത് വളർന്ന്
ഫലദായകമാകുന്നതും. e portare frutto.
സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റോമിലെ ഉർബാനിയാന പൊന്തിഫിക്കൽ സെമിനാരിയിലെ മലയാളി വിദ്യാർത്ഥികൾ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നു.
എന്റെ പേര് ഗർവാസ്തിസ് അനിത്തോട്ടത്തിൽ. ഞാൻ വരുന്നത് പാലാ രൂപതയിൽ നിന്നാണ്. പാലാ രൂപതയിലെ ഒരു ചെറിയ ഇടവകയായ നമ്പ്യാകുളം ഇടവകയിൽ നിന്ന്. എൻ്റെ വൊക്കേഷന് പിന്നിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള എൻ്റെ പേരൻസ്, എൻ്റെ വല്യപ്പനും വല്യമ്മയും, അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞാൽ എൻ്റെ ഇടവകയിൽ വന്നിട്ടുള്ള വികാരിയച്ഛന്മാരാണ്. അവർ തന്ന നല്ല മാതൃകയാണ് എൻ്റെ ദൈവവിളിയുടെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടാമത്തെ ഘടകം. ഞാനെപ്പോഴും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വല്യമ്മ പിന്നെ പേരൻസ് പറയുന്നത് നല്ല വിശുദ്ധിയുള്ളൊരു വൈദികനായിത്തീരണം, ജനങ്ങൾക്കിഷ്ടമുള്ള ഒരു വൈദികനായിത്തീരണം എന്നുള്ള, അത് അങ്ങനെയൊരു വൈദികനാകാൻ വേണ്ടിയാണ് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
എൻ്റെ പേര് ഫ്രാൻസിസ്. വീട്ടുപേര് ബ്രഹ്മകുളത്ത് തെക്കത്ത്. വരുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ്. എൻ്റെ ദൈവവിളിയെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അപ്പനെയും അമ്മച്ചിയെയും തന്നെയാണ്. പിന്നെ അപ്പാപ്പന്മാരെയും അമ്മമ്മമാരെയും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ ഈ ദൈവവിളിയിലേക്ക് എനിക്ക് തുടരാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. എൻ്റെ ബന്ധുക്കളും എന്നെ പരിചയപ്പെട്ടവരും എൻ്റെ അധ്യാപകരും ഒക്കെ പ്രാർത്ഥനയിലൂടെയും മാതൃകയിലൂടെയൊക്കെ തന്ന അനുഭവങ്ങളാണ് എൻ്റെ ദൈവവിളിക്ക് എപ്പോഴും അടിസ്ഥാനമായി നിന്നിരിക്കുന്നത്. വിശുദ്ധിയുള്ള വൈദികൻ എന്ന് പറയുമ്പോൾ കുറേ പഠിച്ച് കുറേ അറിവ് നേടിയ ഒരച്ഛനെ അല്ല, മറിച്ച് ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവരിലേക്ക് ദൈവത്തെ എത്തിച്ചു കൊടുക്കുന്ന, അവർക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു വൈദികനായി തീരണമെന്നാണ് എപ്പോഴും എനിക്ക്, അങ്ങനെയുള്ള ഒരു വിഷനാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്നത്. ഒരു വിശുദ്ധിയുള്ള വൈദികനായി തീരുവാൻ, ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ഒരു വൈദികനായി തീരുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
എൻ്റെ പേര് ജിൻഡോ. വീട്ടുപേര് പടയാട്ടിൽ. എൻ്റെ ഇടവക കവരപ്പറമ്പ്, എറണാകുളം അങ്കമാലി ദ്രുപതയിലെ ഒരു ഇടവകയാണ്. നിരവധി പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ ദേവികളിൽ തുടർന്നു പോകുന്നത്. പ്രധാനമായിട്ടും അപ്പച്ചനും അമ്മച്ചിയും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ. എൻ്റെ ഇടവകയിൽ ഞങ്ങൾ 5 പേരുണ്ട്. ഈ 5 വൈദിക വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാർ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ഒരുമിച്ച് ദേവാലയത്തെ ഒരുമിച്ച് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൊന്ത ചൊല്ലുകയും പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും.
എൻ്റെ പേര് ഷൈജു. എൻ്റെ രൂപത നെയ്യാറ്റിൻകര. സെമിനാരിയിൽ വന്നിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. റോമിൽ ആദ്യത്തെ വർഷം തിയോളജി ചെയ്യുന്നു. എൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഏകദേശം ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വീട് സന്ദർശിക്കാനെത്തി. അപ്പോൾ അച്ഛൻ വെറുതെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, നിനക്ക് സെമിനാരി പോകാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, തലയാട്ടി. അതേ അച്ഛാ, 10-ാം ക്ലാസ്സായി, പരീക്ഷ കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോഴച്ഛനോട് ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടോ എന്ന്. അപ്പോഴും ഞാൻ മറുപടി പറഞ്ഞു, താല്പര്യമുണ്ട് അച്ഛാന്ന്. പാവം അച്ഛൻ തന്നെ ഓടിപ്പിടിച്ച് വിശ്വസി പോയി അതിൻ്റെ ലെറ്ററും വാങ്ങി അച്ഛൻ തന്നെ പൂരിപ്പിച്ചു. അച്ഛൻ തന്നെ എൻ്റെ സമയം ഉണ്ടാക്കി. നേരത്തെ എൻ്റെ ഗ്രാമത്തിൽ എന്നെ അറിയാവുന്ന ഏകദേശം എനിക്ക് തോന്നുന്നത് 3 പേർക്ക് മാത്രമേ എന്നെ അറിയാവുന്നുള്ളൂ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ അനിയൻ. ബാക്കി ആർക്കും എന്നെ ഒന്നായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഓരോ ലീവിന് വരുമ്പോഴേ എനിക്കറിയാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നു, എന്നോട് സംസാരിക്കുന്നു, എങ്ങനെയാണ് ശമാശ, എങ്ങനെയാണ് കാര്യങ്ങൾ, എത്ര വർഷമുണ്ട് അച്ഛനാകാൻ. ഞാൻ പറഞ്ഞു ഇനിയും വർഷങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അവർക്ക് ആഗ്രഹം വീണ്ടും കൂടി വരുന്നു, എന്നെക്കാളുള്ള ആഗ്രഹം അവർക്ക് പെട്ടെന്ന് അച്ഛനാക്കണം, പെട്ടെന്ന് അച്ഛനാക്കണം. കാരണം എനിക്ക് തോന്നിയത് എൻ്റെ അമ്മയുടെ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് കാരണമെന്ന്. അമ്മ പറഞ്ഞത് നമ്മുടെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തിയത് ഒരു സായിപ്പച്ചനായിരുന്നു, ബെൽജിയത്തിൽ വന്നൊരു സായിപ്പച്ചൻ. അപ്പോൾ അച്ഛൻ അവിടെ കൊടുത്ത മാതൃക, ആ ആൾക്കാരുടെ ഉള്ളിൽ അച്ഛൻ നൽകിയ ആ ഒരു ഇമ്പ്രഷൻ, എന്താണ് ഒരു വൈദികൻ എന്ന് ആൾക്കാർക്ക് അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മാതൃകയാണ് എന്നിൽ കാണാൻ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ എത്രമാത്രം ഞാൻ വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കരങ്ങളിലുണ്ട്, ധാരാളം പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ കാൽവയ്പ്പിനും ശക്തി പകരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ശക്തിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്.
എൻ്റെ പേര് അജോ ജോസ്. ഇടവക കുറിച്ചുമുട്ടം, രൂപത പത്തനംതിട്ട. ചെറുപ്പം മുതലേ എനിക്ക് അച്ഛനാകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം ഞാൻ ചെറുപ്പകാലം മുതലേ അൾത്താരബലനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ അച്ഛന്മാരുടെ ജീവിത മാതൃകയും അവരുടെ ജീവിതശൈലിയും കണ്ടുപഠിക്കാനും അങ്ങനെ ഒരു വൈദികനാകണം, അങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ അപ്പനും അമ്മയും പിന്നെ എനിക്കൊരു പെങ്ങളുണ്ട്. ഇവർ മൂന്ന് പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെമിനറിയിൽ പോയി. ഇത് എൻ്റെ വൈദിക പരിശീലനത്തിൽ 9ാമത്തെ വർഷമാണ്. ഇത്രയും കാലം പ്രാർത്ഥനയോട് എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയും പിന്നെ എൻ്റെ പെങ്ങളും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഇടവകം മുഴുവനും പിന്നെ ഞാൻ ഇടപെട്ടിട്ടുള്ളവരും എൻ്റെ ഗ്രാമത്തിലെല്ലാ എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്.
എൻ്റെ പേര് ആൻ്റണി ജിൻഡോ. വലിയ വീട്ടിൽ ഞാൻ കോട്ടപ്പുറം രൂപതാംഗമാണ്, മതിലകം, ഇടവക. ഇപ്പോൾ ഞാൻ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ വ്യക്തിപരമായി ഓർക്കേണ്ടി വരും. കാരണം ദൈവവിളി ക്യാമ്പിന് പറഞ്ഞയച്ച സിസ്റ്റർ, പിന്നെ എൻ്റെ അപ്പച്ചൻ, അമ്മ, അമ്മൂമ്മ, പിന്നെ അമ്മയുടെ അനിയനൊരാൾ അച്ഛനുണ്ട്. എൻ്റെ വൊക്കേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഇവർ. പല സാഹചര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്, വൊക്കേഷനില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളിലും എനിക്ക് വൊക്കേഷൻ ഉണ്ടെന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മേജർ സെമിനാരിയിലായിട്ടുള്ള എൻട്രൻസിൻ്റെ സമയത്ത് പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പ്രാർത്ഥന അത് വളരെയധികം ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
എൻ്റെ പേര് ജൂലിയസ് സാവിയോ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പൂത്തുറ ഇടവക അംഗമാണ്. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് സെമിനാരിയിൽ ചേരുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് എന്നെ ഇത്രയും കാലം ഒത്തിരിയേറെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എന്നെ പിടിച്ചു നിർത്തിയത്. അതോടൊപ്പം തന്നെ ഞാൻ കാണാത്ത ഈ ലോകമെമ്പാടും പലരും ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ടാകാം ഓരോ പ്രശ്നം തീരുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ വീണ്ടും മുമ്പോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ദൈവം നൽകുന്നത്.
തൻ്റെ തോട്ടത്തിലേക്ക് പണിക്കാരെ വിളിക്കുന്ന യേശുനാഥന് സ്വജീവിതം നൽകുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് സെമിനാരി വിദ്യാർത്ഥികൾ. ദൈവഹിതത്തിന് അതെ എന്ന് ഒരിക്കൽ നൽകിയ ഉത്തരം അവർ തങ്ങളുടെ ജീവിതത്തിലുടനീളം ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം വിളി വിവേചിച്ചറിഞ്ഞ് പൂർണ്ണ മനസ്സോടും ആനന്ദത്തോടും കൂടി സ്വജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്ന ഈ വിദ്യാർത്ഥികളാണ് ദൈവജനത്തിൻ്റെ ഭാവി അജപാലകർ. അവർക്ക് നല്ല രൂപീകരണം ലഭിക്കുന്നതിനും നല്ലിടയൻ കാണിച്ചു തന്ന വിശുദ്ധിയുടെ പാതയിലൂടെ ദൈവജനത്തെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് ആനയിക്കുവാനും സാധിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെയ് മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ ശ്രവിച്ചത്. ഈ പരിപാടിക്ക് അവതരണ സഹായം നൽകിയത് ബ്രദർ പോൾസൺ ആന്റണി, ബ്രദർ നെൽബിൻ മുളവരിക്കൽ എന്നിവരാണ്.